തീരാ വ്യാധി പിടിപെട്ട് നിരാശയിൽ കഴിയുന്ന പലരും ചോദിക്കുന്നത് കേൾക്കാറില്ലേ, ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമോ? പാപഭാരത്താൽ നേറുന്ന ഹൃദയത്തോടുകൂടെ ചിലർ ചോദിക്കും, ഓഹ്, ഞാൻ ഏറ്റവും വലിയ പാപിയാണ്, ദൈവം എന്നോട് ക്ഷമിക്കുമോ? ദൈവം സർവശക്തനാണ്, അവൻ വലിയ ദൈവമാണ്, വലിയ വൈദ്യനാണ്. എന്നാൽ എല്ലായ്പ്പോഴും ദൈവം തന്റെ ശക്തി ഉപയോഗിക്കുന്നതായി കാണുന്നില്ല. വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി, ആയിരങ്ങൾ മരിച്ച് മൺമറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി സാധാരണ കടന്നുപോകുന്ന ചിന്തയാണ്, ദൈവം തന്റെ ശക്തി എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ദുരന്തം ഉണ്ടാകാതെ ദൈവം അതിനെ തടഞ്ഞില്ല എന്ന് നാം ചോദിക്കാറില്ലേ? ദൈവത്തിന് അതിന് കഴിവില്ലായിരുന്നോ? അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെ സമയങ്ങളിലും മനുഷ്യർ ഈ വിധത്തിൽ ചിന്തിക്കാറുണ്ട്. വൃദ്ധയായിരുന്ന സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞത് കേട്ട സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. കാരണം അബ്രഹാമും അവന്റെ ഭാര്യയായ സാറയും വയസ്സിയെന്ന് വൃദ്ധരായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് ഇപ്രകാരമാണ് ചോദിച്ചത്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അതെ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പലപ്പോഴും മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവത്തിനും ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ് നാം നമ്മുടെ പരിമിതമായ ചിന്തകൾ കൊണ്ട് ചിന്തിക്കാറുള്ളത്. എന്നാൽ മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ ആ ദൈവത്തിന് മനുഷ്യനേക്കാൾ എന്താണ് ശ്രേഷ്ഠതയുള്ളത്? ആ ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് എന്ത് വിശേഷതയാണുള്ളത്? ചില ആളുകൾ തിരുവചനത്തിലെ അത്ഭുതങ്ങളും അതിശയങ്ങളും വിശ്വസിക്കുകയില്ല. അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമോ നിരക്കാത്തതോ ആകുന്നു എന്നവർ പറയും. മാനുഷിക ബുദ്ധിക്ക് നിരക്കാത്തതാണ് അത്ഭുതങ്ങൾ എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കുവാൻ കഴിയുന്നതല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ്. അല്ലെങ്കിൽ ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. യിരെമ്യാ പ്രവചനം 32 അധ്യായത്തിൽ യിരെമ്യാവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിട്ടാണ് നാം കാണുന്നത്. യെരുശലേം നഗരം നെബുക്കനേസർ രാജാവ് പിടിച്ചടക്കിയിരിക്കുകയാണ്. എന്നിട്ടും ഈ അവസ്ഥയിൽ യിരെമ്യാവ് അനാഥൂത്തിൽ ഒരു നിലം വിലയ്ക്ക് വാങ്ങിക്കുന്നതായി നാം കാണുന്നു. 32 വാക്യങ്ങൾ ഞാൻ ആദ്യമായി വായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 31 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 32 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹൂദ രാജാവായ സിദക്കിയാവിന്റെ 10 നെബുക്കനേസറിന്റെ 18 തന്നെ യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. 1 വാക്യത്തിൽ യിരെമ്യാവ് ആ സമയത്തെക്കുറിച്ച് വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. സിദക്കിയാവിന്റെ 10 അത്. നെബുക്കനേസർ യെരുശലേമിന്റെ മതിൽ ഇടിച്ച് നഗരത്തെ നശിപ്പിച്ച സമയമായിരുന്നു അത്. അത് വാസ്തവത്തിൽ ഏറ്റവും അന്ധകാരപൂർണമായ ദിനം തന്നെയായിരുന്നു. ഞാൻ ഇനിയും 7 വാക്യമാണ് വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചാട്ടെ 7 വാക്യം. നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥൂത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവയായ ദൈവം യിരെമ്യാവിനോട് അവന്റെ ബന്ധുവായ ഹനമയേലിൽ നിന്ന് നിലം വാങ്ങുന്നതിന് ഇത് നല്ല അവസരമാണെന്ന് പറയുന്നു. 9 വാക്യം നോക്കിക്കാട്ടെ. 32:9 വാക്യം. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥൂത്തിലെ നിലം മേടിച്ചു, വില 17 വെള്ളി തൂക്കിക്കൊടുത്തു. യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും അന്ധകാരപൂർണമായ സമയമാണ് ഈ പറയുന്ന സമയം. ആ സമയത്താണ് യിരെമ്യാവ് നിലം വാങ്ങുന്നത്. നിലത്തിനൊക്കെ വളരെയധികം വില ഇടിഞ്ഞ സമയം. വാസ്തവത്തിൽ നിലം വിൽക്കുന്ന സമയമായിരുന്നു അത്. കഴിയുന്നിടത്തോളം നിലവും സ്ഥലവും വിൽക്കുവാൻ എല്ലാവരും ധൃതി കൂട്ടിക്കൊണ്ടാണിരുന്നത്. എന്നാൽ ഈ സമയത്ത് യിരെമ്യാവ് എന്തിനാണ് ഈ നിലം വാങ്ങിച്ചത്? വികൃതിയായി തോന്നും അല്ലേ, ബുദ്ധിഹീനത. അവർ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് യിരെമ്യാവ് പറയുന്ന കാര്യം താൻ വാസ്തവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ജനത്തെ കാണിക്കുന്നതിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. താൻ പറയുന്ന കാര്യം യഥാർത്ഥമായി താൻ വിശ്വസിക്കുന്നു എന്ന് കാണിക്കേണ്ടതിനു വേണ്ടിയാണ് ഈ പ്രവൃത്തി യിരെമ്യാവ് ചെയ്തത്. ലോകത്തിന് മുൻപിൽ ബുദ്ധിഹീനത, എന്നാൽ യിരെമ്യാവിന് ഇത് ദൈവവചനം അനുസരിക്കുന്ന അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയായിരുന്നു. ഉത്തരം കണ്ടെത്തുവാൻ പ്രയാസമുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. 16 മുതലുള്ള വാക്യങ്ങളിൽ ഈ പ്രശ്നം നമുക്ക് കാണുവാൻ സാധിക്കും. 16-17 വാക്യങ്ങളിൽ വായിക്കട്ടെ. അങ്ങനെ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഈ പ്രശ്നം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു. യിരെമ്യാവിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക അവന് വലിയ പ്രയാസമായിരുന്നു, എന്നാൽ ദൈവത്തിന് അത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യിരെമ്യാവ് ദൈവം ഇസ്രായേലിനെ അവരുടെ കഴിഞ്ഞകാല ചരിത്രത്തിൽ അത്ഭുതകരമായി സംരക്ഷിക്കുകയും നടത്തുകയും ചെയ്തതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി വളരെ മോശമായിരിക്കുന്നു. ഞാൻ 32:24-25 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാലും. 32:24-25, ഇതാ വാടകൾ നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നു. വാളും ക്ഷാമവും മഹാമാരിയും ഹേതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽദേയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ അരളി ചെയ്തത് സംഭവിച്ചിരിക്കുന്നു, നീ അത് കാണുന്നുവല്ലോ. യഹോവയായ കർത്താവെ, നഗരം കൽദേയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. യിരെമ്യാവ് കപടഭക്തിക്കാരനായിരുന്നില്ല എന്നോർക്കുക. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച, ഇസ്രായേലിനെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ കൽദേയർ നഗരത്തിനു വെളിയിൽ വന്ന് അതിനെ വളഞ്ഞിരിക്കുന്നു. നഗരം ബാബേൽ സൈന്യം പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. എങ്കിലും ഈ അവസരത്തിലാണ് ഒരു നിലം വിലയ്ക്ക് വാങ്ങുവാൻ ദൈവം യിരെമ്യാവിനോട് പറയുന്നത്. യിരെമ്യാവ് അത് അതേപടി അനുസരിച്ചു. എന്നാൽ അതിൻ്റെ പിൻപിലെ ആ ബുദ്ധി എന്താണെന്ന് യിരെമ്യാവിന് ശരിയായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ദൈവം തന്നോടിത് ഇപ്രകാരം ചെയ്യുവാൻ പറഞ്ഞത്? ഇത് ബുദ്ധിഹീനതയല്ലേ എന്ന് മനുഷ്യബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തോന്നും. അതുകൊണ്ട് അവൻ തൻ്റെ പ്രശ്നവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നിരുന്നു. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകുന്നതിൽ തെറ്റില്ല. താങ്കൾക്കൊരു സംശയമോ ഉത്തരം കാണുവാൻ കഴിയാത്ത പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് തുറന്നു പറയുക. അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ട് ദൈവത്തെ വിളിക്കുവാൻ ഇറങ്ങിയാൽ ഒരുപക്ഷെ അത് നടന്നെന്ന് വരില്ല. എല്ലാം അറിയുവാൻ നമുക്ക് സാധിക്കില്ലല്ലോ. നാം എത്രമാത്രം പരിമിതികളുള്ളവരാകുന്നു. കപടഭക്തിയുടെ വേഷം ധരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. താൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ കരയുകയും പരാതി പറയുകയും എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. യിരെമ്യാവിനെ പോലെ നമുക്ക് ആത്മാർത്ഥതയുള്ളവരായിത്തീരാം. അവൻ ദൈവത്തെ അനുസരിച്ചു. എന്നാൽ അവൻ തൻ്റെ സംശയങ്ങളെ സമ്മതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നിരുന്നു. ദൈവം യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നതായി 26 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ഞാൻ 26-27 വാക്യങ്ങൾ ആദ്യം വായിക്കട്ടെ. 26-27, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എത്ര മനോഹരമായിരിക്കുന്നല്ലേ. തനിക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആരംഭിക്കുന്നു. 36 മുതലുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കുകയാണ്, 40 വരെ. ഇപ്പോൾ വാൾ, ക്ഷാമം, മഹാമാരി എന്നിവയാൽ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും, അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും കൊടുക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്ങനെയുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. നോക്കണേ, ദൈവം കൽദയരുടെ കയ്യിൽ നഗരത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുകയാണ്. ദൈവം തൻ്റെ സമയത്ത് കൽദയരുടെ കയ്യിൽ നിന്ന് നഗരത്തെ വിടുവിക്കുകയും ചെയ്യും. അതെ, ദൈവം തൻ്റെ പ്ലാനിൻ പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത്. വാചകനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് താൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് അതുപോലെ ജനത്തെ അറിയിക്കുവാൻ മാത്രമാണ്. എത്ര വലിയൊരു പാഠമാകുന്നു ഈ 32-ാം അധ്യായത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പലപ്പോഴും നാം മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ തന്നെ വിശ്വസിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് സുവിശേഷീകരണത്തിന് തടങ്ങൽ പാറയായി നിൽക്കുന്ന ഒരു വലിയ കാര്യം. പലപ്പോഴും നാം മറ്റുള്ളവരോട് പറയും, സാരമില്ല, ദൈവം നോക്കിക്കൊള്ളും, ദൈവം നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായവനാണ്. എന്നാൽ നമുക്ക് പ്രശ്നം വരുമ്പോൾ നാം പിറുപിറുത്തു പോകില്ലേ? നാം പരാതിപ്പെടാറില്ലേ? പലപ്പോഴും നാം മറ്റുള്ളവരെ പല കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരാറില്ലേ? സുവിശേഷ വേലയ്ക്ക് ആരെങ്കിലും ഇറങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കെ അവരെ പ്രോത്സാഹിപ്പിക്കും. നാം പറയും, ഇതിനേക്കാൾ നല്ല വേറെ ഒരു പണിയില്ല, എത്ര അനുഗ്രഹിക്കപ്പെട്ട പണിയാണ്, ദൈവം കുഞ്ഞെ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ ഈ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വേണ്ടായോ? ഈ പറയുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടാറുണ്ടോ? അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, എത്രയധികം അവരെ പിന്തിരിപ്പിക്കാമോ അത്രയധികം പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. യിരെമ്യാവ് ലോകം നോക്കുമ്പോൾ ബുദ്ധിഹീനത എന്ന് തോന്നുന്നത് ചെയ്യുവാൻ തയ്യാറായത് താൻ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു എന്നത് തെളിയിക്കുവാനാണ്. അതെ, എല്ലാവരും നിലം വിറ്റിട്ടോടിപ്പോകുവാൻ ശ്രമിക്കുമ്പോൾ താൻ നിലം മേടിച്ചത് ഈ ജനം ഇവിടേക്ക് മടങ്ങി വരുമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് നിവൃത്തിയാകും എന്നത് അവരെ കാണിക്കുവാനാണ്. ഇങ്ങനെയാണ് ഒരു ദൈവപൈതൽ സമൂഹത്തിൽ എപ്പോഴും ആയിരിക്കേണ്ടത്. ദൈവം ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതാണ്. നാം എന്തു പറയുന്നുവോ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണിക്കണം എന്നുള്ള വലിയ സത്യം. ഇനി നമുക്ക് 33-ാം അധ്യായത്തിലേക്ക് കടന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. യഹൂദയുടെ ഏറ്റവും അന്ധകാരപൂർണമായ ദിനങ്ങളായിരുന്നു ഈ 33-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാലയളവ്. അന്ധകാരത്തിനപ്പുറത്തുള്ള പ്രകാശം കാണുവാൻ ദൈവം യിരെമ്യാവിനെ അനുവദിക്കുന്നു. ദൈവം ദാവീദിനോട് ചെയ്ത നിയമം വീണ്ടും ഉറപ്പാക്കുന്നതായി യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഒരിക്കൽ ദൈവം തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി അവരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയും തന്നോടുള്ള കൂട്ടായ്മയിൽ അവരെ ആക്കുകയും ചെയ്യും. യിരെമ്യാവ് ഇപ്പോഴും കാരാഗ്രഹത്തിലാകുന്നു എന്ന കാര്യം മറക്കരുത്. 33-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായതെന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആ, എത്ര മനോഹരമായ വാഗ്ദത്വമില്ലേ? ഞാൻ ഒന്നുകൂടി വായിക്കാം 3-ാം വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇതാരാണ് പറയുന്നതെന്ന് അതിന് തൊട്ടു മുൻപുള്ള വാക്യം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന് നാമം ഉള്ളവൻ തന്നെ ഇപ്രകാരം അരളി ചെയ്യുന്നു. യിരെമ്യാവ് കാരാഗ്രഹത്തിലാണെന്ന് മാത്രമല്ല, ഒരു നിലം വിലയ്ക്ക് വാങ്ങുവാൻ ദൈവം ആ സമയത്ത് അവനോട് പറയുകയും ചെയ്തു. യിരെമ്യാവ് വിശ്വാസത്തോടുകൂടെ പ്രവർത്തിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവൻ നിലം വാങ്ങി. എന്നാൽ അവൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അനേകം ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് യഹൂദയെ ദൈവം പ്രവാസത്തിലേക്ക് അയക്കുന്നത്? അതേ സുഹൃത്തെ, ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നാം ചോദിക്കുവാൻ തുനിയും. ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായെന്ന് വരാം. ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച സന്ദർഭങ്ങൾ ജീവിതത്തിൽ അനേകം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു വസ്തുത ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ യാതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. നമ്മെ ദുഃഖിപ്പിക്കുകയോ നമ്മെ ഭാരപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാനും ദൈവം നമ്മെ മിനുക്കിയെടുക്കുവാനുമുള്ള ശ്രമമാണ് നാം കാണേണ്ടത്. എൻ്റെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ എനിക്ക് ഓർക്കുവാൻ സാധിക്കും. വളരെ ധൃതിയായി പോയതായ ഒരു കാലയളവ്, ഒരു നിമിഷം പോലും മാറ്റിവെക്കുവാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറച്ചു മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് രോഗം പിടിപെട്ടു. ഏകദേശം ഒരു മാസത്തോളം രോഗിയായി കിടക്കേണ്ടി വന്നു. എങ്ങും പോകുവാൻ സാധിക്കാത്ത അവസ്ഥ. എൻ്റെ മനസ്സിൽ കൂടി അനേകം ചോദ്യങ്ങൾ വന്നുവെങ്കിലും പഴയ പാഠങ്ങൾ മനസ്സിലിരുന്നതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കുവാൻ സാധിച്ചത്, ദൈവം എന്തിനുവേണ്ടിയോ എന്നെ ഒരുക്കുകയാണ്. അത് അതുപോലെ വാസ്തവമായിരുന്നു. രോഗം കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ അതുവരെ ചെയ്തിട്ടില്ലാത്തതും ഉന്നതവുമായ വ്യത്യസ്തമായ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു, വിളിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. അതൊക്കെ നാം ദൈവത്തോട് പറയണം. എൻ്റെ സംശയങ്ങളെ നാം അവനോട് പറയണം. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്നും ഞാൻ ദൈവത്തോട് പറയേണ്ടതായിട്ടുണ്ട്. യിരെമ്യാവ് ആ വിധത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഹബക്കൂക്കിന് പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. യോനയ്ക്കും അനേകം ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇയ്യോബ് ചോദ്യങ്ങൾ തന്നെയാണല്ലോ ചോദിക്കുന്നത്. ആസാഫ് അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നാം കാണും. ഈ ചോദ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാകണമെന്നില്ല, പിന്നെയോ മറിച്ച് ചിന്തിക്കുന്നതാണ് കപടഭക്തി. നാം ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം. മൂന്നാം വാക്യം ഞാൻ നേരത്തെ വായിച്ചല്ലോ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുള്ളൂ. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എന്നെ വിളിച്ചപേക്ഷിക്ക. ശമൂവേലിന്റെ 2:7 ദൈവം ദാവീദിനോട് ചെയ്ത നിയമം ഉറപ്പാക്കുന്നതായി തുടർന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നേക്കും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരാൾ കാണും എന്ന് ദൈവം ദാവീദിനോട് നിയമം ചെയ്തു, ഉടമ്പടി ചെയ്തു. പ്രവാചകന്മാരുടെ പ്രധാന വിഷയം ഇതായിരുന്നു. യിരെമ്യാവ് പറയുന്നത് ശ്രദ്ധിക്കുക. 33:14-15 ഞാനൊന്ന് വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളിച്ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. ആ നാളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ വരുവാനിരിക്കുന്ന ദിവസമാണ്. ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും. ബേത്ലഹേമിൽ ജനിച്ച യേശുവല്ലാതെ ഇതേവരെയും മറ്റൊരു നീതിമാനും ഉണ്ടായിട്ടില്ല. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അതുപോലെയുള്ള ഒരു ഭരണാധിപനും ഇതുവരെ ഉണ്ടായിട്ടില്ല. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ നമ്മുടെ നീതി, എബ്രായ ഭാഷയിൽ യഹോവ സിദക്കെനു എന്നാണ് നാം വായിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിലുള്ള നീതി മാത്രമാണ് സുഹൃത്തെ. അവൻ നമ്മുടെ നീതിയാണ്. പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ നിന്നാണല്ലോ ഞാൻ വായിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിന് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദിനം പ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം ദഹിപ്പിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എന്റെ മുൻപാകെ ലേവ്യ പുരോഹിതന്മാർക്കൊരു പുരുഷൻ ഇല്ലാതെ വരികയുമില്ല. ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എന്റെ നിയമവും രാത്രിയോടുള്ള എന്റെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്റെ ദാസനായ ദാവീദിന് അവന്റെ സിംഹാസനത്തിലിരുന്ന് വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്കവണ്ണം അവനോടും എന്റെ ശുശ്രൂഷകന്മാരായ ലേവ്യ പുരോഹിതന്മാരോടുമുള്ള എന്റെ നിയമവും ദുർബലമായി വരാം. ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എന്റെ ദാസനായ ദാവീദിന്റെ സന്തതിയെയും എന്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും വർദ്ധിപ്പിക്കും. ഇന്ന് ഈ വ്യക്തി എവിടെയാണ്? യാതൊരു ഇസ്രായേലിനും ഇന്ന് ഭൂമിയുടെ പരപ്പിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ഇത് അവകാശപ്പെടുവാൻ കഴിയുന്നവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിന്നിരിക്കുന്നു. 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. തന്റെ നാമത്തിനു വേണ്ടി ഒരു ജനത്തെ തയ്യാറാക്കുന്നതിൽ ദൈവം വ്യാപൃതനാണ്. തന്റെ പുത്രനെ ഈ ലോകത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ വേണ്ടി ദൈവം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവചനം നൽകുന്ന സമയം സിദക്കിയാവായിരുന്നു യഹൂദയുടെ സിംഹാസനത്തിൽ വാണിരുന്ന രാജാവ് എന്നോർക്കണം. അവനൊരു വഷളനായ രാജാവായിരുന്നു. നെബുക്കനേസർ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ ബദ്ധനാക്കി കൊണ്ടുപോകും. ഇതുകൊണ്ട് ദാവീദിന്റെ സിംഹാസനം അവസാനിക്കുമെന്നാണ് ലോകം ന്യായമായും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറുന്നതല്ല, അത് മാറ്റമില്ലാത്തതാണ്. അതിനകത്തെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറില്ല എന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എത്ര പ്രോത്സാഹജനകമായ വാക്കുകളാണ് പ്രതിസന്ധി നിറഞ്ഞതായ ഈ കാലഘട്ടത്തിൽ പോലും ദൈവം പ്രവാചകനിലൂടെ നൽകുന്നത് എന്നോർക്കുക. ഒന്ന്, പ്രവാചകൻ അത് ഉറച്ചു വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ ദൈവത്തെ അനുസരിച്ചു. രണ്ട്, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും അവൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്താൽ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ചിന്തിച്ചാണോ മുൻപോട്ടു പോകുന്നത്? താങ്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണത ജീവിതത്തിലുണ്ടോ? ഒന്ന് സ്വയപരിശോധന ചെയ്യൂ. സന്തോഷകരമായി, അതെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ പോലും ദൈവത്തെ സ്നേഹിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്ന ഒരു വിശ്വാസം ദൈവം താങ്കൾക്ക് തന്ന് താങ്കളെ ശക്തീകരിക്കട്ടെ. അതിനായി